ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഇന്ന് ലോകത്തിന്റെ കണ്ണ് തൃശൂരിലാണ്. ഉത്സവങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന തൃശൂർ പൂരത്തിലേക്ക് തൃശൂർ. ശിവപെരുമാളിന്റെ സ്ഥലം എന്നർത്ഥമുള്ള തിരു ശിവ പേരൂർ ആണ് തൃശിവപേരൂരും പിന്നീട് തൃശൂരും ആയിത്തീർന്നത്. തൃശൂരിനെക്കുറിച്ചും അവിടുത്തെ ക്ഷേത്രങ്ങളെക്കുറിച്ചും പൂരത്തെക്കുറിച്ചുമൊക്കെ കൗതുകമുള്ള ഐതിഹ്യങ്ങളുണ്ട്. തൃശൂർ നഗരഹൃദയത്തിലുള്ള ചെറിയ കുന്നായ തേക്കൻകാട് മൈതാനത്തിന്റെ മധ്യത്തിലാണ് വടക്കുനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് തൃശൂരുമായി വളരെയധികം ചരിത്ര പ്രാധാന്യമുണ്ട്. ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ പുനർനിർമ്മിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ മതിൽക്കെട്ടുള്ള വടക്കുനാഥ ക്ഷേത്രം 20 ഏക്കറിലാണ്. 4 ദിക്കുകളിലുമായി 4 മഹാഗോപുരങ്ങൾ. വടക്കുനാഥന്റെ മഹാപ്രദക്ഷിണ വഴിയാണ് സ്വരാജ് റൌണ്ട് എന്നറിയപ്പെടുന്നത്. അതിനാൽ തൃശൂർ നഗരത്തിൽ വരുന്ന ഒരാൾക്കും വടക്കുനാഥ ക്ഷേത്രത്തിന് മുന്നിലൂടെ അല്ലാതെ കടന്നുപോകാൻ കഴിയില്ല. 21 വട്ടം ക്ഷത്രിയരെ കൂട്ടക്കൊല ചെയ്തതിന്റെ പ്രായശ്ചിത്തമായി പരശുരാമൻ തനിക്ക് ലഭിച്ച ഭൂമിയെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. അവിടങ്ങളിലെല്ലാം അദ്ദേഹം അവർക്ക് ആരാധന നടത്താൻ ക്ഷേത്രങ്ങളും നിർമ്മിച്ചുകൊടുത്തു. കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതായിരുന്നു അദ്ദേഹം തന്നെ മഴുവെറിഞ്ഞ് സൃഷ്ടിച്ചതെന്ന് കരുതുന്ന കേരളഭൂമി. കേരളത്തിലെ ബ്രാഹ്മണർക്ക് ആരാധന നടത്താനായി പരശുരാമൻ 108 ശിവക്ഷേത്രങ്ങളും 108 ദുർഗാക്ഷേത്രങ്ങളും 5 ശാസ്താക്ഷേത്രങ്ങളും ഏതാനും വിഷ്ണു ക്ഷേത്രങ്ങളും നിർമ്മിച്ചുകൊടുത്തു. അവയിൽ 108 ശിവക്ഷേത്രങ്ങളിൽ 1-ാം സ്ഥാനം അലങ്കരിക്കുന്നതാണ് തൃശൂർ വടക്കുനാഥ ക്ഷേത്രം. തൃശൂർ പൂരനാളിൽ കൈലാസനാഥനെ കണ്ടു വന്ദിക്കാൻ ചുറ്റുവട്ടത്തിൽ നിന്ന് ദേവീദേവന്മാർ എഴുന്നള്ളിയെത്തും. തൃശൂർ പൂരം എന്നത് പല പല ക്ഷേത്രങ്ങളിൽ നിന്ന് എഴുന്നള്ളിച്ചു വന്ന് ക്ഷേത്രമൈതാനിയിലേക്ക് തിരിച്ചു പോകുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ പാറമേക്കാവ് പൂരം മാത്രമേ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നുള്ളൂ. വടക്കുനാഥൻ ഈ പൂരത്തിന്റെ സാക്ഷി മാത്രമാണ്. ഓരോരുത്തരും വന്നു പോകുന്നു അത്രമാത്രം. പാറമേക്കാവ് ഭഗവതി മതിൽക്കെട്ടിനകത്തേക്ക് കടക്കുന്നതിന്റെ ഐതിഹ്യം ഇതാണ്. കൊച്ചി രാജാവിന്റെ കീഴിലെ ധീരയോദ്ധാവായിരുന്ന അപ്പാട്ട് കുറുപ്പാൾ തികഞ്ഞ ദേവീഭക്തനായിരുന്നു. എല്ലാ മാസവും അദ്ദേഹം അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോകുമായിരുന്നു. വാർദ്ധക്യത്തെ തുടർന്ന് അദ്ദേഹത്തിന് പോകാൻ കഴിയാതെ വരുമെന്ന അവസ്ഥ വന്നപ്പോൾ അവസാന ദർശനത്തിനു ശേഷം അദ്ദേഹം ഭഗവതിയോട് തന്റെ വീടിനടുത്തേക്ക് വരണമെന്നാവശ്യപ്പെട്ടു. ഭക്തവത്സരയായ തിരുമാന്ധാംകുന്നിലമ്മ ആ ആവശ്യം സ്വീകരിച്ചു. തിരിച്ചെത്തിയ കുറുപ്പാൾ വടക്കുനാഥനെയും തൊഴുതശേഷം വടക്കു പടിഞ്ഞാറു വശത്തുള്ള ഇലഞ്ഞിത്തറയിൽ കിടന്നുറങ്ങി. ഉണർന്ന് തന്റെ കുടയുമെടുത്ത് യാത്ര ചെയ്യാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. എന്നാൽ അപ്പോഴേക്കും കുട ഉറച്ചു കഴിഞ്ഞിരുന്നു. ഇതറിഞ്ഞ് സ്ഥലത്തെത്തിയ ജ്യോത്സ്യന്മാർ കുടയിൽ ഭഗവതിയുടെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തി അവിടെ ദിവസവും വിളക്ക് വച്ച് പൂജയും നടത്തിവന്നു. കാലക്രമത്തിൽ ഭഗവതിയുടെ പ്രതിഷ്ഠ ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു ചെറുപുഴയുടെ കരയിലെ പാറയുടെ മുകളിൽ പ്രതിഷ്ഠിച്ചു. പാറയുടെ മുകളിൽ പ്രതിഷ്ഠിച്ചതിനാൽ പാറമേക്കാവ് എന്ന പേര് വന്നു. ഇനി തൃശൂർ പൂരത്തിന്റെ ചരിത്രത്തിലേക്ക് വരാം. അത് പറയുമ്പോൾ ആറാട്ടുപുഴ പൂരത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങണം. ആറാട്ടുപുഴ പൂരത്തിന്റെ വെളിച്ചെണ്ണയുണ്ടെങ്കിൽ 100 തൃശൂർപൂരം നടത്താം എന്നൊരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്. അത്രയ്ക്ക് കെങ്കേമമായിരുന്നു ആറാട്ടുപുഴ പൂരം. 108 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പൂരം പങ്കെടുത്തിരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമായിരുന്നു അത്. 1000 കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട് ആറാട്ടുപുഴ പൂരത്തിന് എന്നാണ് വിശ്വാസം. പഴക്കം, പെരുമ, വലിപ്പം, ആചാരങ്ങൾ, ആനകളുടെ എണ്ണം ഇവയെല്ലാം കൊണ്ടാണ് ആറാട്ടുപുഴ പൂരം കെങ്കേമമായിരുന്നത്. 28 ദിവസമായിരുന്നു പൂരം നീണ്ടുനിന്നത്. 101 ആനകളെ എഴുന്നള്ളിച്ചിരുന്നു. ഇന്ന് പൂരനാളുകളുടെ എണ്ണം കുറഞ്ഞു, ആനകളുടെയും. ശക്തൻ തമ്പുരാന്റെ കാലത്തും ആറാട്ടുപുഴ പൂരമായിരുന്നു ഏറെ പ്രസിദ്ധം. അന്ന് ആറാട്ടുപുഴ പൂരത്തിന് 108 ക്ഷേത്രങ്ങളിലെ ദേവന്മാർ പങ്കെടുത്തിരുന്നു എന്നാണ് ഐതിഹ്യം. 33 കോടി ദേവകളുടെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന പ്രസിദ്ധമായ പൂരം. അങ്ങനെ ഒരു പൂരനാളിൽ ശക്തമായ കാറ്റും പേമാരിയും നിമിത്തം പാറമേക്കാവ്, തിരുവമ്പാടി, ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, അയ്യന്തൂൾ, ചൂരക്കാട്ടുകാവ്, നെയ്തലക്കാവ്, കണിമംഗലം എന്നിവിടങ്ങളിലെ സംഘങ്ങൾക്ക് ആറാട്ടുപുഴയിൽ എത്താൻ കഴിഞ്ഞില്ല. പൂരത്തിന് എത്താതിരുന്നതുകൊണ്ട് ഈ സംഘങ്ങൾക്ക് ഭ്രഷ്ടു കൽപ്പിച്ചു എന്ന് പറയപ്പെടുന്നു. ശക്തൻ തമ്പുരാന്റെ ഭരണകാലമാണ്. സംഭവമറിഞ്ഞ് കോപിഷ്ടനായ തമ്പുരാൻ വടക്കുനാഥനെ ആസ്ഥാനമാക്കി അടുത്ത പൂരനാളിൽ 1797 മെയ്യിൽ തൃശൂർ പൂരം ആരംഭിച്ചുവെന്നാണ് ചരിത്രം.
എത്ര പറഞ്ഞാലും പറയാത്തതൊത്തിരി വേറെ, പോകണമെങ്കിൽ പോകണം.
തൃശൂർ പൂരത്തിന് ഏകദേശം 200 വർഷത്തോളം ചരിത്ര പാരമ്പര്യമുണ്ട്. സാംസ്കാരിക കേരളത്തിന്റെ ഉത്സവകാലങ്ങളുടെ മുഖമുദ്ര എന്നോണം തൃശിവപ്പേരൂരിലെ പൂരം കേരളത്തിൽ ഏറ്റവും ജനശ്രദ്ധ ആകർഷിക്കുന്ന ഉത്സവമായി തുടരുന്നു.
തേക്കിൻകാട് മൈതാനം ഉണ്ടാക്കിയതിന് ശേഷം ഒരു ജനകീയമായ ഒരു ഉത്സവം വേണമെന്ന് തമ്പുരാന് താല്പര്യമുണ്ടായിരുന്നു. തേക്കിൻകാട് മൈതാനം ഉണ്ടാക്കിയതിനെ കുറിച്ച് അന്ന് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. തേക്കിൻകാട് മൈതാനത്ത് അലഞ്ഞുതിരിയുന്ന പശുക്കൾക്ക് വേണ്ടി വെള്ളം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം കുറെ കരിങ്കൽ തൊട്ടികൾ തയ്യാറാക്കിയെന്നും അത് വിയ്യൂരിൽ നിന്ന് ആനകൾ വലിച്ചു കൊണ്ടുവരുമ്പോൾ ഇപ്പോഴത്തെ തിരുവമ്പാടി ക്ഷേത്രത്തിന് തൊട്ട് വടക്ക് വെച്ച് ആനകൾ പണിമുടക്കിയെന്നും അദ്ദേഹം സ്ഥലത്തെത്തി നോക്കിയപ്പോൾ ജീർണിച്ച് കിടക്കുന്ന തിരുവമ്പാടി ക്ഷേത്രം കണ്ടുവെന്നും ഉടനെ തന്നെ അത് പുതുക്കി പണിയാൻ തീരുമാനിച്ചുവെന്നും ആനകൾ പണി തുടർന്നുവെന്നും ഒരു കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ തിരുവമ്പാടി കൃഷ്ണനോട് അദ്ദേഹം വല്ലാത്തൊരു അഭിനിവേശം അദ്ദേഹത്തിനുണ്ടായി. ആ അഭിനിവേശത്തിന്റെ പേരിലൊരു ഉത്സവം തുടങ്ങുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു തിരുവമ്പാടി. പക്ഷേ തിരുവമ്പാടി കൃഷ്ണന് വേണ്ടി ഉത്സവം തുടങ്ങുകയാണെങ്കിൽ അതിലെ ധ്വജാതി ഉത്സവമാണ് നടത്താൻ പറ്റുക. അപ്പോൾ പൗരോഹിത്യത്തിന് ഒരുപാട് പ്രാധാന്യം കിട്ടും. നമ്പൂതിരിമാരുടെ അതിപ്രസരത്തെ ചോദ്യം ചെയ്ത് അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ട് തമ്പുരാനെ അതല്ല നല്ലത്, പടഹാദി ഉത്സവമാണ് നല്ലതെന്ന് തോന്നി. അങ്ങനെയാണ് തൃശ്ശൂരിലെ രണ്ട് ജനകീയ ക്ഷേത്രങ്ങളെ കോമ്പറ്റീഷൻ എപ്പോഴും നന്മയ്ക്കാണ് എന്നുള്ള വിശ്വസിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം തിരുവമ്പാടി പാറമേക്കാവ് രണ്ട് ജനകീയ ക്ഷേത്രങ്ങളെ വിളിച്ച് മത്സരാടിസ്ഥാനത്തിൽ പൂരം നടത്താൻ ആവശ്യപ്പെട്ടു.
ആയിരങ്ങൾ ആവേശമായി കൊട്ടിത്തിമിർക്കുന്ന മേളത്തിന് മുമ്പിൽ മതിമറന്നു നിൽക്കുമ്പോൾ പൊന്നണിഞ്ഞ് ഗജവീരന്മാർ. പാണ്ടിമേളവും കുടമാറ്റവും തെക്കോട്ടിറക്കവും വെടിക്കെട്ടും നിറഞ്ഞ പൂരം. ഇലഞ്ഞിത്തറ മേളവും മഠത്തിൽ വരവും താളവട്ടം കൊട്ടുന്ന പ്രൗഢി ഇന്നും അതേപടി നിറഞ്ഞു നിൽക്കുന്നു. പുതുമഴയും കത്തുന്ന മേടച്ചൂടും നിറഞ്ഞ പൂരപ്പറമ്പിൽ മേളത്തിന്റെ ലയവിന്യാസവും അഴകിൽ മികവാർന്ന ആനനിരയും പുതുപുത്തൻ ആനച്ചമയവും മറ്റൊരിടത്തും കാണില്ല. പുതിയതിന്റെ പര്യായമാണ് പൂരം. തെക്കോട്ടിറക്കത്തിൽ തിരുവമ്പാടിയും പാറമേക്കാവും കവിത പോലെ സുന്ദരമായി കുടമാറുന്ന അപൂർവയോഗം. അസ്തമയ സൂര്യന്റെ കിരണങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ തുടങ്ങി ഇരുട്ടിന്റെ കനം തുടങ്ങുമ്പോൾ തീരുന്ന കുടമാറ്റം. ലോകജനത കണ്ടു നിൽക്കുന്നത് മലയാളത്തിന്റെ മനോഹാരിതയാണ്. നിറങ്ങളുടെ ഉത്സവം.
ഭൂലോകത്തെ എത്ര കളർ നിറങ്ങളുണ്ടോ അതെല്ലാം പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. അതും മുടക്കമില്ലാതെ നടന്നു വരും. വെടിക്കെട്ട്, അതിഗംഭീരമായ വെടിക്കെട്ട്, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും വെടിക്കെട്ടുണ്ടെങ്കിലും അതിൻ്റെ ആ ചിട്ട, അതിൻ്റെ സംഗീതാത്മകമായ ആ ഒഴുക്ക്, അത് തൃശ്ശൂർ പൂരത്തിനെ ഉണ്ടാവുള്ളൂ. പിന്നെ മഠത്തിൽ നിന്നുള്ള വരവ്, അത് 11:30 ആരംഭിക്കുന്നു. ഈ മഠത്തിൽ നിന്നുള്ള വരവിൻ്റെ പഞ്ചവാദ്യത്തിൽ നിന്നാണ് ഇന്ന് കാണുന്ന പഞ്ചവാദ്യത്തിൻ്റെ പൂർണ്ണ രൂപം രൂപപ്പെട്ടിട്ടുള്ളത്.
തൃശ്ശൂർ പൂരമെന്നല്ല, കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏതുത്സവവും ആഘോഷവും നമ്മുടെ ദേശത്തിൻ്റെ ചരിത്രമാണ്, സംസ്കാരമാണ്. അതിനെ തിരസ്കരിക്കാൻ നമുക്കാകില്ല. ആത്യന്തികമായി ആഘോഷങ്ങൾ നന്മയ്ക്കു വേണ്ടിയാണ്, അത് സന്തോഷം പ്രദാനം ചെയ്യുന്നതിനാണ്. പരസ്പരം മത്സരിക്കുമ്പോഴും അതിനാവണം ശ്രദ്ധ.
മാറി തിരിയണ കമ്പത്തിൻ വർണ്ണ കാഴ്ചകൾ താളത്തിൽ കത്തിക്കയറണ കത്തി കത്തി കത്തി.